നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
നമസ്കാരം ശ്രീ ജോൺ ജേക്കബ്. സന്തോഷകരമായ ഒരു ക്രിസ്മസ് ആണ് പൊതുവിൽ നമ്മൾ എല്ലാവർക്കും ആശംസിക്കുന്നത്. പക്ഷേ താങ്കൾക്കൊരു സന്തോഷകരമായ ക്രിസ്മസ് ആയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രിസ്മസ് ദിവസം അല്പം കഷ്ടപ്പെടേണ്ടി വന്നു അല്ലേ? എന്തായിരുന്നു സംഭവിച്ചത്?
ഞാൻ മലിൻഡോ എയർവേസിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. എമർജൻസി ആയിട്ട് നാട്ടിൽ ഒരു ക്രിസ്മസ് സർപ്രൈസ്, വീട്ടിൽ ഫാമിലിക്ക് ഒരു ക്രിസ്മസ് സർപ്രൈസ് കൊടുക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തത്, മലിൻഡോയിൽ ബുക്ക് ചെയ്തത്. അപ്പം ഇന്നലെ ആയിരുന്നു, 25th ആയിരുന്നു. 25th ഞങ്ങൾക്ക് ഇവിടുന്ന് രാവിലെ ഫ്ലൈറ്റ് കഴിയാൽ ഞങ്ങൾ നൈറ്റ് ട്രിവാൻഡ്രത്ത് എത്തുന്ന രീതിയിലായിരുന്നു. പക്ഷേ ഇവിടെ ഫ്ലൈറ്റ് എന്തോ തകരാറ് സംഭവിച്ചു. ഞങ്ങൾ ഫ്ലൈറ്റിലായിരുന്നു. ഫ്ലൈറ്റിൽ നിന്ന് തിരിച്ച് ഞങ്ങളൊരു 4 മണിക്കൂറോളം എടുത്തു. അവർ ട്രൈ ഒക്കെ ചെയ്തു, എന്നിട്ട് അവസാനം അത് ഫ്ലൈറ്റ് ഇവിടെ വന്ന് ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾ കാര്യം, അപ്പം നമ്മുടെ ആ ഒരു നമ്മുടെ ആ സർപ്രൈസിന് ഉള്ള നടക്കത്തില്ലല്ലോ, നമുക്ക് അവിടെ അറിയിച്ച് ചെയ്യാൻ പറ്റത്തില്ല.
പക്ഷെ
അവർക്ക് ഇവിടെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല, അവർക്ക് ഒരു രീതിയിലുള്ള എക്സ്ട്രാ അറേഞ്ച്മെന്റ്സ് അവർക്ക് തരാൻ പറ്റത്തില്ലായിരുന്നു. കാര്യം അവര് മറ്റു ഫ്ലൈറ്റ്സുമായിട്ടൊന്നും അവർക്ക് ടൈപ്പ് ഒന്നും ഇല്ല. അതുകൊണ്ട് അവർക്ക് വേറെ ഒരു എക്സ്ട്രാ അറേഞ്ച് ചെയ്ത് നമ്മളെ കൊണ്ടുപോകാനുള്ള ഒരു ഫെസിലിറ്റി അവർക്കില്ലായിരുന്നു. പിന്നെ അവരുടെ ഇവിടുത്തെ അവർക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ വളരെ നിസ്സഹാവസ്ഥയിലാണ്. നമ്മൾ ഓരോ ഐഡിയകൾ പറയുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അവർ ഓരോരുത്തരത്ത് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ അവരിവിടെ ഒരു തരത്തിലുള്ള ഒരു സർവീസും ഒന്നും ഒരു ഹെൽപ്പ് പോലും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു.
എന്തുകൊണ്ടാണ് ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ആയ കാര്യം എന്തായിരുന്നു?
എഞ്ചിൻ എന്തോ തകരാറാണ്. ആദ്യം അവർ ഫ്ലൈറ്റ് എടുത്തു, ഫ്ലൈറ്റ് റൺവേയിലോട്ട് മൂവ് ചെയ്തപ്പോൾ അവരത് ഡിറ്റക്ട് ചെയ്തു. അങ്ങനെ അവരത് ഫ്ലൈറ്റ് തിരിച്ചത് അവർ എവിടെ പാർക്ക് ചെയ്ത പൊസിഷനിൽ കൊണ്ടുവച്ച്, പിന്നെ അതവർ എനിക്ക് വന്നത് ഒരു റിപ്പയർ ചെയ്യാൻ നോക്കി. അവർ ഞങ്ങൾ ഇറങ്ങാൻ പറഞ്ഞു. ഞങ്ങൾ ലഗേജും എടുത്ത് ഓൾമോസ്റ്റ് പകുതി ആൾക്കാർ വെളിയിറങ്ങി. വീണ്ടും അവർ പറഞ്ഞ് വേണ്ട, നിങ്ങളിപ്പം ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ വീണ്ടും വന്ന് തിരിച്ചിരുന്നു. എന്നിട്ടാണ് അവർ വീണ്ടും ഫൈനലായിട്ട് അവർ ഡിസിഷൻ എടുത്തതാണ് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുക എന്നുള്ളത്. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 4 hours എടുത്തു ഞങ്ങൾ തിരിച്ചിവിടെ എയർപോർട്ടിലോട്ട് വരാനായിട്ട്.
തിരിച്ചു വന്നിട്ട് പിന്നെ ഇപ്പോൾ അവർ അതിനുശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്? എങ്ങനെയാണ് ഇപ്പോൾ അതിനുശേഷം ഒരു ഓൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ്?
അറേഞ്ച്മെന്റ്സ് അവര് അവർക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവര് കസ്റ്റമർ സർവീസ് വിളിക്കുന്നു പറഞ്ഞ് കസ്റ്റമർ സർവീസ് നമ്പർ തന്നു. നമ്മൾ അവിടെ വിളിക്കുമ്പോൾ ചില സമയത്ത് കസ്റ്റമർ സർവീസ് പിന്നെ ക്ലോസ് ചെയ്തെന്ന് പറയും. ചിലര് ഒരുപാട് ഒരുത്തം കുറെ വിളിച്ചിട്ടും കിട്ടാത്തവരുണ്ടായിരുന്നു. അങ്ങനെ ഒരു വല്ലാത്തൊരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഇന്നലെ ഫീൽ ചെയ്തത്. പക്ഷേ ഇനിയോ ഈവനിങ് ആയപ്പോഴത്തേക്ക് കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ ഞങ്ങൾക്ക് കളക്ട് ചെയ്യാം. മീൻസ് കുറച്ചുപേരൊക്കെ മാനേജ് ചെയ്തു. അവർ നാളത്തെ ഫ്ലൈറ്റിനൊക്കെ അങ്ങനെ റീഷെഡ്യൂൾ ചെയ്തു. പക്ഷെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് നമുക്ക് ഞങ്ങൾക്ക് ഇന്ന് തന്നെ പോകണം അല്ലെ അങ്ങനെയുള്ള വളരെ ശക്തമായ രീതിയിൽ ഞങ്ങളവിടെ അവരോട് പ്രതിഷേധം അറിയിച്ചപ്പോൾ അവർ ഞങ്ങളെ ഒന്ന് കാം ഡൗൺ ചെയ്യാനായിട്ട് ഞങ്ങൾക്കൊരു ഫുഡ് വൗച്ചറും ഞങ്ങൾക്ക് ടാക്സി വൗച്ചറൊക്കെ തന്നു. അങ്ങനെ ഇന്ന് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നാളെ പോസിബിളി നാളെ ഈ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് മീൻസ് അത് റിപ്പയർ ചെയ്ത് അവരും അവിടുന്ന് ആൾ വരണം, എഞ്ചിനീയർ വന്ന് ഇത് റിപ്പയർ ചെയ്തിട്ട് ഇന്ന്
നാളെ എന്ന് പറഞ്ഞത് 25th പറഞ്ഞതാണ്, അതായത് 26th പോകാന്നുള്ളതാണ്.
അത് തന്നെ 26th പോകാം. ഇത് ഇന്നത്തേക്ക് പോകാനായിട്ട് അത് ശരിയാവുമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അവർക്ക് ഒരു ടൈമും അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാര്യം അവരുടെ എഞ്ചിനീയർ മലേഷ്യയിൽ നിന്ന് ഇവിടെ വരണം, രാവിലെ വന്ന് ഈ ഫ്ലൈറ്റ് എല്ലാം അറേഞ്ച് ഇതായി കണ്ടീഷൻ ആയിട്ട് അപ്പൊ അവരെ അറിയിക്കാന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവര് എല്ലാവരുടെയും ഈ നമ്പേഴ്സും ഇമെയിൽ എല്ലാം മേടിച്ചു വെച്ചിട്ട് ആർക്കും ഇൻഫർമേഷൻ വന്നില്ല. പക്ഷെ അങ്ങോട്ട് വിളിച്ചവർക്കൊക്കെ അവര് ഒരു ഇൻഫർമേഷൻ കൊടുത്തു, ഇങ്ങനെ ഇന്ന് 2:30 ഫ്ലൈറ്റ് ഷെഡ്യൂൾ ആണെന്ന്. ഞാൻ ഇവിടെ വിളിച്ചപ്പം ഇവർക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇല്ല. എന്നിട്ട് അവനാണ് എന്റെ ഈ ഇമെയിൽ എന്റെ മേടിച്ചിട്ട് അവര് പിന്നെ ചെക്ക് ചെയ്ത്
എയർപോർട്ടിൽ
ഒരു സ്റ്റാ ഇവിടുത്തെ ഒരു മലിൻഡയുടെ ഒരു തേർഡ് പാർട്ടി സ്റ്റാഫ് ഉണ്ട്. അവർക്ക് മലിൻഡയ്ക്ക് ഡയറക്റ്റ് അല്ല, അവരുടെ കോൺട്രാക്ടർ സ്റ്റാഫ് ഉണ്ട്. അവരാ നമ്പർ എന്റെ മേടിച്ച് ഇമെയിൽ മേടിച്ചിട്ട് അവര് ചെക്ക് ചെയ്തു. എന്നിട്ട് പിന്നെ അവര് ഫീഡ്ബാക്ക് തന്നു, ശരിയാ ഒരു 3:30 ആവും എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ അവര് ഒരു 2-3 hours ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ചു തുടങ്ങിയിട്ട്. ഞാനിവിടെ 12:00 ഇവിടെ വന്നു. ഈവൻ അവര് 12:30 ഒക്കെ ആയിട്ടാണ് ഈ ആൾക്കാരെ വിളിക്കുന്നത്, ഇന്ന് ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ അവരെല്ലാം വീട്ടിൽ നിന്ന് വരണം.
ഓക്കെ, താങ്കളിപ്പോ വിമാനത്താവളത്തിൽ നിൽക്കുകയാണ്. അപ്പം ഫ്ലൈറ്റ് എന്തായാലും സമയത്ത് പോകുമെന്ന് തന്നെയാണോ ഇപ്പൊ പറയുന്നത്?
ഇപ്പം സമയത്തിന് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഞാൻ കേട്ടത് അവരുടെ സിസ്റ്റത്തിന് ഇപ്പൊ ഞങ്ങളൊക്കെ കുറച്ചുപേര് ഇങ്ങനെ ചെക്ക് ഇൻ ചെയ്തു, ചിലപ്പോ സിസ്റ്റത്തിന് എന്തോ ഇറർ സംഭവിച്ചെന്ന് പറഞ്ഞൊരു ഫാമിലി ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അതൊക്കെ
ഫിക്സ് ആവാനുള്ള
ഞങ്ങൾ ഇനി ഒരു 24 hours ഞങ്ങള് അവിടെ ഇത് ചെയ്യണം, മലേഷ്യയിൽ തങ്ങേണ്ടി വരും. ഞങ്ങൾക്ക് അവിടെ ഇവര് ഒരു ഓഫറും തരാൻ ഇവർക്ക് പറ്റുന്നില്ല. മലേഷ്യയിൽ ചെന്നിട്ട് നിങ്ങൾ ഡിമാൻഡ് ചെയ്യാൻ പറയുന്നു, എന്തെങ്കിലും ഹോട്ടൽ അറേഞ്ച്മെന്റ്സോ അങ്ങനെ.
അതായത് ഇന്നലെ പോയിരുന്നെങ്കിൽ എപ്പോഴവിടെ എത്താമായിരുന്നു?
ഇന്നലെ പോയിരുന്നെങ്കിൽ ഞങ്ങൾ കറക്റ്റ് നാട്ടില് ഈ സെയിം ക്രിസ്മസ് ഡേ തന്നെ എനിക്കൊരു 11:30 എനിക്ക് എത്താൻ പറ്റിയായിരുന്നു.
പക്ഷെ ഇന്ന് പോകുകയാണെങ്കിൽ ഇനിയിപ്പോ 24 മണിക്കൂർ മലേഷ്യയിൽ തങ്ങിയിട്ട് മാത്രമേ,
എനിക്ക് 27-ാം തീയതി മാത്രമേ എനിക്ക് അവിടെ രാത്രിയിൽ എത്താൻ പറ്റത്തുള്ളൂ.
അപ്പൊ അതിനുവേണ്ടി മലേഷ്യയിൽ പ്രത്യേകിച്ച് അവരായിട്ടുള്ള താമസ സൗകര്യങ്ങളോ ഒന്നും തരുന്നതുമില്ല?
അവര് ഓഫർ ചെയ്തിട്ടില്ല. അവര് പറഞ്ഞ ഇവിടെ നിന്നും അവർ കടലേടി അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് അവിടെ നിങ്ങൾ അവിടെ ചെന്ന് സംസാരിക്കുക, അപ്പൊ അവര് അത് അറേഞ്ച്മെന്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഞാന് കസ്റ്റമർ സർവീസുമായിട്ട് ഞാൻ ഒരുപാട് സംസാരിച്ചായിരുന്നു, ഞാൻ പല ഓപ്ഷൻസ് കൊടുത്തു. ഒന്നുകിൽ നിങ്ങൾ എനിക്ക് ആ നിങ്ങളൊരു അറേഞ്ച്മെന്റ് ചെയ്യുക കൊച്ചിയിലോട്ട്, അതല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും എയർലൈൻസിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് അതൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഒരു തരത്തിലുള്ള സർവീസുകളും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എയർലൈൻ അല്ല മലിൻഡോ എന്ന് വളരെ 100% നമുക്ക് അൺഡൗട്ട്ഫുള്ളി പറയാൻ പറ്റും.
എത്രത്തോളം മലയാളികൾ ഉണ്ടായിരുന്നു ഇന്നലത്തെ ഫ്ലൈറ്റിനകത്ത്?
ഇന്നലത്തെ ഫ്ലൈറ്റിൽ ഏകദേശം ഒരു 15 മലയാളീസ്, 15-18 മലയാളീസ് ഇന്നലെ ഉണ്ടായിരുന്നു.
ഓക്കെ, അപ്പൊ എല്ലാവരും ക്രിസ്മസ് ദിവസത്തിൽ തന്നെ നാട്ടിലെത്താന്നുള്ള
പ്രതീക്ഷയിലായിരുന്നു. ഈവൻ നോർത്ത് ഇന്ത്യൻസും ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെല്ലാവരും നാട്ടിൽ, ഇനിയും പ്രത്യേകിച്ച് വേറൊരു ഒരു നോർത്ത് ഇന്ത്യൻ ഡോക്ടർ നാട്ടിലുള്ള ഡോക്ടറാണ്, അവിടെ എന്തോ സെമിനാറിന് ഇവിടെ വന്നിട്ട് ഇവിടെ വിസ തീരുക, ഇന്ന് വിസ തീരുകയാണ്, സോറി ഇന്നലെ വിസ തീർന്നതാണ്. പുള്ളിയുടെ അമ്മ ക്യാൻസർ പേഷ്യന്റ് ആണ്, മരുന്ന് കയ്യിലില്ല, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അവർക്ക് മരുന്ന് കിട്ടത്തില്ല. അങ്ങനെ പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ടു. ഇനിവേ അവർക്ക് വേണ്ടി എനിക്ക് വന്ന് ഹോട്ടൽ അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം അവര് സൗത്ത് ഓസ്ട്രേലിയൻ റെസിഡന്റ് അല്ല, നമ്മൾ സൗത്ത് റെസിഡന്റ് ആയതുകൊണ്ട് നമുക്ക് ഹോട്ടൽ അക്കോമഡേഷൻ തരത്തില്ല എന്ന് അവര് പറഞ്ഞു. പക്ഷെ അവർക്ക് അതൊക്കെ ചെയ്തു കൊടുത്തു. പക്ഷേ ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളായിരുന്നു.
ബാക്കി എല്ലാ മലയാളികളും ഇന്ന് പോകുന്നുണ്ടോ?
ഇന്ന് ഞങ്ങൾ കുറച്ച് ഫാമിലി വന്നു, കുറച്ചുപേര് ഓൾറെഡി ഇന്നലെ അത് നാളത്തേക്കുള്ള ഫ്ലൈറ്റിന് റീഷെഡ്യൂൾ ചെയ്തവരുണ്ട്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ നാളത്തേക്ക് ചെയ്തില്ല. അവർ ഇന്നത്തെ എന്താവുമെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ അത് ഇന്ന് ശരിയായതുകൊണ്ട് ഞങ്ങൾ ഇന്ന്,
പക്ഷേ ഇന്ന് പോയാലും നാട്ടിലെത്തുന്നത് നാളെ മാത്രമേ
പറ്റൂ. നാളെ മാത്രമേ, സെയിം എഫക്റ്റ് ആണ്. അത് ഞങ്ങൾക്ക് അത് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇനി ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു വലിയ നഷ്ടമാണ്. കാര്യം ഞങ്ങളുടെ എന്റെ ഫാമിലിയിൽ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ആണ് ഈ ഇന്നാളെ നടക്കുന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് ഫാമിലി ഗെറ്റ് ടുഗദർ ആണ്. അറൌണ്ട് 150 അറ്റൻഡ് ചെയ്യുന്ന ഒരു വലിയ ഫംഗ്ഷൻ ആണ്. പക്ഷെ അത് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് യാതൊരു ചാൻസും ഇല്ല. കാര്യം അത് നാളെ നടക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഞാൻ ഈ രണ്ട് ഫംഗ്ഷൻ ഉദ്ദേശിച്ചാണ് ഞാൻ നാട്ടിൽ പോകാൻ ഇരുന്നത്. ഒന്ന് ഈ ഒരു മെയിൻ ഫംഗ്ഷൻ ഫാമിലി ഗെറ്റ് ടുഗദർ, അത് കഴിഞ്ഞ് സെക്കൻഡ് എനിക്കൊരു മാരേജ് ഉണ്ട്, അതിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിലുപരി ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ഏതാ പേരൻസിന് കൊടുക്കാമെന്ന് ചിന്തിച്ച് മനസ്സിലൊരു ആഗ്രഹമായിരുന്നു, അത് നടന്നില്ല.
നാട്ടിൽ വിളിച്ചു പറഞ്ഞു, സർപ്രൈസ് പൊളിഞ്ഞ കാര്യം
നാട്ടിൽ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. എന്റെ ബ്രദേഴ്സിന് അറിയാം, പേരൻസിനെ ഞാൻ സ്റ്റില് ഒരു സർപ്രൈസ്. കാര്യം ഇവിടുന്ന് കയറാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പോഴും ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരവസ്ഥ ആയതുകൊണ്ട് അത് പറയാനായിട്ട് ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. അത് എയർലൈൻ ഭാഗത്ത് നിന്ന് അവർക്ക് കുറച്ചൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാം. പക്ഷെ അവര് യാതൊരു രീതിയിലുള്ള ഒരു വിട്ടുവീഴ്ചകൾക്കും അവര് തയ്യാറല്ലായിരുന്നു. കാര്യം ഒരു എയർലൈനിന് അങ്ങനെ ഒരു മറ്റ് എയർലൈൻസുമായിട്ട് ഒരു ടൈപ്പോ അങ്ങനെയുള്ള ഒരു സംവിധാനം ഇല്ലാത്തൊരു എയർലൈൻ ആണിത്. മറ്റ് മെയിൻ എയർലൈൻസ് ഒക്കെ ആയിരുന്നെങ്കിൽ അവര് ഡെഫിനറ്റ്ലി അവര് ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.
തീർച്ചയായും. ഇപ്പൊ തിരിച്ചുള്ള യാത്രയും മലിൻഡോയിൽ തന്നെയാണോ?
തിരിച്ചുള്ള യാത്രയും മലിൻഡോ. ഒരു റീഫണ്ട് പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഇത് ഈ അതുകൂടെ യാത്ര ചെയ്യും. അത് കഴിഞ്ഞ് ഒരിക്കലും മലിൻഡോ പോലുള്ള സർവീസുകൾ ചൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല.
തീർച്ചയായും. എന്തായാലും ഇപ്പോൾ ക്രിസ്മസ് ദിവസം ഇങ്ങനെ വിമാനത്താവളത്തിൽ കുടുങ്ങേണ്ടി വന്നെങ്കിൽ പോലും ബാക്കിയുള്ള ദിവസങ്ങൾ, അവധിയുടെ ബാക്കിയുള്ള ദിവസങ്ങൾ ആഘോഷിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു, അതിനായി ആശംസിക്കുന്നു.
എന്തായാലും
നന്ദി ശ്രീ ജോൺ ജേക്കബ്, ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഒരു അനുഭവങ്ങൾ SBS മലയാളത്തിലൂടെ മറ്റുള്ളവരിലേക്ക് പങ്കുവച്ചതിനെ.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.